ആകാശവാണി നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. പരസ്യപ്രചാരണം ബുധനാഴ്ച വരെ. കേരളത്തിൽ 81% മുതിർന്ന പൌരന്മാരും ഭിന്നശേഷിക്കാരും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് പക്ഷിപ്പനി നേരിടുന്നതിൽ ജാഗ്രതയോടെയുള്ള നടപടികൾ തുടരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ഇന്ന് ആറാട്ടോടെ കൊടിയിറക്കം. ഐപിഎല്ലിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 223 റൺസ് വിജയലക്ഷ്യം. വാർത്തകൾ വിശദമായി. വെള്ളിയാഴ്ച നടക്കുന്ന രണ്ടാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രചാരണം പുരോഗമിക്കുന്നു. 13 സംസ്ഥാനങ്ങളിലായി 88 മണ്ഡലങ്ങളിലാണ് വെള്ളിയാഴ്ച വോട്ടെടുപ്പ് നടക്കുക. 1210 സ്ഥാനാർത്ഥികളാണ് ഈ ഘട്ടത്തിൽ മത്സരരംഗത്തുള്ളത്. കേരളത്തിൽ 20, കർണാടകയിൽ 14, രാജസ്ഥാനിൽ 13, ഉത്തർപ്രദേശ്, മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ 8 ലോക്സഭാ മണ്ഡലങ്ങളും രണ്ടാംഘട്ടത്തിൽ വിധിയെഴുതും. ഇതിനു പുറമെ മധ്യപ്രദേശിലെ 7 സീറ്റുകളിലേക്കും അസം, ബീഹാർ എന്നിവിടങ്ങളിൽ നിന്ന് 5 സീറ്റുകളിലേക്കും പശ്ചിമബംഗാൾ, ഛത്തീസ്ഗഡ് എന്നിവിടങ്ങളിൽ 3 സീറ്റുകളിലേക്കുമുള്ള തെരഞ്ഞെടുപ്പും രണ്ടാംഘട്ടത്തിലാണ് നടക്കുക. രാജ്യത്ത് മൂന്നാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്നലെ പൂർത്തിയായിരുന്നു. മൂന്നാംഘട്ടത്തിൽ 10 സംസ്ഥാനങ്ങളിലെയും 2 കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും 94 പാർലമെന്റ് സീറ്റുകളിലേക്കാണ് വോട്ടെടുപ്പ് നടക്കുക. മെയ് 7 വോട്ടെടുപ്പ്. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ആൾമാറാട്ടം തടയുന്നതിനും സുതാര്യത ഉറപ്പുവരുത്താനും പോളിംഗ് ഉദ്യോഗസ്ഥർക്കായി ആപ്പ് തയ്യാറാക്കിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ. ASD മോണിറ്റർ CEO കേരള എന്ന ആപ്പാണ് NIC കേരളയുടെ സഹായത്തോടെ സംസ്ഥാനത്തിന് മാത്രമായി വികസിപ്പിച്ചെടുത്തത്. ഈ ആപ്പ് വഴി ഒരു വോട്ടർ ഒന്നിലധികം വോട്ട് ചെയ്യുന്നുണ്ടോ എന്ന് നിരീക്ഷിക്കാൻ കഴിയും. IMDA മുന്നണി അധികാരത്തിലെത്തിയാൽ പൌരത്വ ഭേദഗതി നിയമം റദ്ദാകുമെന്ന് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും പ്രകടന പത്രിക രൂപീകരണ സമിതി ചെയർമാനുമായ പി ചിദംബരം. പൌരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് പ്രകടന പത്രികയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടിനെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രചാരണമാണ് CPIM നടത്തുന്നതെന്നും ശ്രീ ചിദംബരം പറഞ്ഞു. KPCC മാധ്യമ സമിതിയുടെ മുഖാമുഖം പരമ്പരയിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. ED അറസ്റ്റിനെ ചൊല്ലി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയുള്ള കോൺഗ്രസ് നിലപാട് അപലപനീയമാണെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. അറസ്റ്റിനെ CPIM ഭയക്കുന്നില്ലെന്നും അടിയന്തരാവസ്ഥക്കാലത്ത് ഉൾപ്പെടെ പിണറായി വിജയൻ ജയിൽവാസം അനുഭവിച്ചിട്ടുണ്ടെന്നും ശ്രീ യെച്ചൂരി പറഞ്ഞു. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി പന്നിയം രവീന്ദ്രന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആഗോളതലത്തിൽ മറ്റു രാജ്യങ്ങൾക്ക് ഇന്ത്യ പ്രതീക്ഷ നൽകുന്നതായി കേന്ദ്രസഹമന്ത്രി VK സിംഗ്. മലപ്പുറം എടവണ്ണപ്പാറയിൽ NDA സ്ഥാനാർത്ഥി KAബ്ദുൾ സലാമിന്റെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പരിപാടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്ത് BJPക്ക് അനുകൂല സാഹചര്യമാണുള്ളതെന്നും ശ്രീ VK സിംഗ് അഭിപ്രായപ്പെട്ടു. ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് നടന്ന ലക്ഷദ്വീപ് ലോക്സഭാ മണ്ഡലം ഇത്തവണയും വലിയ ജനപങ്കാളിത്തത്തിനാണ് സാക്ഷ്യം വഹിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലക്ഷദ്വീപ് പ്രതിനിധി അബ്ദുൾ സലാം.
ലക്ഷദ്വീപിൽ മൊത്തം 84% പോളിംഗ് രേഖപ്പെടുത്തി. 10 ദ്വീപുകളിലായി 55 പോളിംഗ് ബൂത്തുകളിലാണ് വോട്ടിംഗ് നടന്നത്. മുതിർന്നവരും സ്ത്രീകളുമടക്കം വലിയ ജനപങ്കാളിത്തമാണ് എല്ലാ ബൂത്തുകളിലും അനുഭവപ്പെട്ടത്. വൈകുന്നേരം 6:30 അതുവരെ വരിയിലുണ്ടായിരുന്ന എല്ലാ വോട്ടർമാർക്കും കൂപ്പൺ നൽകി വോട്ടിടാനുള്ള അവസരമൊരുക്കിയതിന്റെ പശ്ചാത്തലത്തിൽ ചില ബൂത്തുകളിൽ രാത്രി 9 വരെ വോട്ടിംഗ് പ്രക്രിയകൾ നീണ്ടുനിന്നു. NCP ശരത് പവാർ പക്ഷ സ്ഥാനാർത്ഥി PP മുഹമ്മദ് ഫൈസൽ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ഹംദുവാ സയ്യിദ് എന്നിവർ അന്ത്രോത്ത് ദ്വീപിലും NCP അജിത് പവാർ പക്ഷ സ്ഥാനാർത്ഥി TP യൂസഫ് കടമത്ത് ദ്വീപിലും സ്വതന്ത്ര സ്ഥാനാർത്ഥി KK കോയ മിനിക്കോയ് ദ്വീപിലുമായി വോട്ട് രേഖപ്പെടുത്തി. മൊത്തം 57,784 വോട്ടുകളിൽ 48,468 വോട്ടുകളാണ് പോൾ ചെയ്യപ്പെട്ടത്. ഒരു ദ്വീപിലും തെരഞ്ഞെടുപ്പ് നടപടിക്രമങ്ങൾ തടസ്സപ്പെടുത്തുന്ന അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല.
രാജ്യത്തിന്റെ മൂല്യങ്ങൾ സംരക്ഷിക്കാനുള്ള അവസരമായാണ് ജനം ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ കാണുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മതനിരപേക്ഷത, ജനാധിപത്യം, സ്വാതന്ത്ര്യം, ഭരണഘടന എന്നിവ സംരക്ഷിക്കപ്പെടണമെങ്കിൽ രാജ്യത്ത് ഭരണമാറ്റം അനിവാര്യമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയുന്നുണ്ടെന്നും മുഖ്യമന്ത്രി കാസർകോട് വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് മുതിർന്ന പൌരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനൊരുക്കിയിട്ടുള്ള വീട്ടിൽ വോട്ട് പ്രക്രിയയ്ക്ക് അപേക്ഷിച്ചവരിൽ 81% പേർ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ സഞ്ജയ് കൌൾ അറിയിച്ചു. സംസ്ഥാനത്ത് ഇതുവരെ 142,799 പേർ വീട്ടിൽ വോട്ട് ചെയ്തു. 85 വയസ്സിൽ കൂടുതൽ പ്രായമുള്ള 1,02,285 പേരും ഭിന്നശേഷിക്കാരായ 40,514 പേരും ഇതിൽ ഉൾപ്പെടുന്നു. ഈ മാസം 25 വരെ വീട്ടിൽ വോട്ട് തുടരും. ബിജെപി ദേശീയ പ്രകടന പത്രികയുടെ മലയാളം പതിപ്പ് പുറത്തിറക്കി. ബിജെപി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മാനന്തവാടി ബിഷപ്പ് മാർ ജോസ് പൊരുന്നേടത്തിന് നൽകിയാണ് പത്രിക പ്രകാശനം ചെയ്തത്. പക്ഷിപ്പനി നേരിടുന്നതിൽ ജാഗ്രതയോടെയുള്ള നടപടികൾ തുടരുമെന്ന് മന്ത്രി ജയ് ചിഞ്ചുറാണി. വളർത്തുപക്ഷികളെ നഷ്ടപ്പെട്ടവർക്കും ഒഴിവാക്കലിന്റെ ഭാഗമായി നശിപ്പിക്കപ്പെട്ട പക്ഷികൾക്കും നഷ്ടപരിഹാരം നൽകുമെന്നും ഇതിനായി അവലോകന നടപടികൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 223 റൺസ് വിജയലക്ഷ്യം. ആദ്യം ബാറ്റ് ചെയ്ത കൊൽക്കത്ത 20 ഓവറിൽ 6 വിക്കറ്റ് നഷ്ടത്തിൽ 222 റൺസ് എടുത്തു. ഇന്നത്തെ രണ്ടാം മത്സരത്തിൽ രാത്രി 7:30 പഞ്ചാബ് കിങ്സ് ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തോടനുബന്ധിച്ചുള്ള ആറാട്ട് ചടങ്ങുകൾ പുരോഗമിക്കുന്നു. ശ്രീകോവിലിൽ ദീപാരാധനയ്ക്ക് ശേഷം ഗരുഡവാഹനത്തിൽ ശ്രീ പത്മനാഭനെയും നരസിംഹമൂർത്തിയെയും ശ്രീകൃഷ്ണസ്വാമിയെയും പുറത്തെഴുന്നള്ളിക്കുന്നിടത്തോടെയാണ് ആറാട്ട് ഘോഷയാത്രയ്ക്ക് തുടക്കമായത്. വള്ളക്കടവിൽ നിന്ന് വിമാനത്താവളത്തിനുള്ളിലൂടെ ഘോഷയാത്ര ശംഖുമുഖത്തെത്തും. എഴുന്നള്ളത്ത് ക്ഷേത്രത്തിൽ മടങ്ങിയെത്തുന്നതോടെ പൈങ്കുനി ഉത്സവത്തിന് കൊടിയിറങ്ങും. നാളെ ആറാട്ട് കലശം നടക്കും. പൂക്കളുടെ കാഴ്ച വിരുന്നൊരുക്കുന്ന 16-ാമത് തേക്കടി പുഷ്പമേളയിൽ സന്ദർശക പ്രവാഹം. മാർച്ച് 27 ആരംഭിച്ച പുഷ്പമേള കാണാൻ ഇതിനോടകം 10,000 എത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
പൂക്കളുടെ വർണ്ണോത്സവമായ തേക്കടി പുഷ്പമേള ആസ്വദിക്കുവാൻ അയൽ സംസ്ഥാനമായ തമിഴ്നാട്ടിൽ നിന്നുൾപ്പെടെ ദിവസവും 100 ആളുകളാണ് എത്തുന്നത്. സന്ദർശകരുടെ തിരക്കേറെയും വൈകുന്നേരങ്ങളിലാണ്. അവധി ദിവസങ്ങളിൽ പ്രതിദിനം 5,000 പേർ പുഷ്പമേളയ്ക്ക് എത്തുന്നതായാണ് കണക്ക്. 250 പൂച്ചെടികൾ, ഫലവൃക്ഷത്തൈകൾ, അലങ്കാര ചെടികൾ, ഇൻഡോർ പ്ലാന്റുകൾ, അലങ്കാര മത്സ്യങ്ങൾ, വാണിജ്യ സ്റ്റാളുകൾ തുടങ്ങിയവയും പുഷ്പമേളയിലുണ്ട്. ദിവസവും രാത്രി 7:00 പ്രൊഫഷണൽ ട്രൂപ്പുകളുടെ കലാപരിപാടികളും അരങ്ങേറും. കുമളി ഗ്രാമപഞ്ചായത്ത്, തേക്കടി അഗ്രി ഹോർട്ടിക്കൾച്ചർ സൊസൈറ്റി, മണ്ണാറത്തറയിൽ ഗാർഡൻസ് എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ നടക്കുന്ന പുഷ്പമേള 12 സമാപിക്കും.
കൊച്ചി വാട്ടർ മെട്രോ ഫോർട്ട് കൊച്ചിയിലേക്ക് സർവീസ് ആരംഭിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് കൈമാറിയ 14-ാമത്തെ ബോട്ടിന്റെ ടിക്കറ്റിംഗ് ഉൾപ്പെടെയുള്ള സംവിധാനങ്ങളുടെ ട്രയൽ റൺ കഴിഞ്ഞ ദിവസം പൂർത്തിയായതോടെയാണ് ഫോർട്ട് കൊച്ചി ടെർമിനലിൽ നിന്ന് സർവീസ് ആരംഭിച്ചത്. ഹൈക്കോർട്ട് ജംഗ്ഷൻ ടെർമിനലിൽ നിന്ന് ഫോർട്ട് കൊച്ചിയിലേക്ക് 40 ടിക്കറ്റ് നിരക്ക്. പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ മരിച്ചയാളുടെ പേരിൽ വീട്ടിൽ വോട്ട് ചെയ്തെന്ന പരാതിയിൽ 3 ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു. 2 പോളിംഗ് ഓഫീസർമാർക്കും 1 BLOയ്ക്കുമെതിരെയാണ് നടപടി. വോട്ട് അസാധുവായി കണക്കാക്കുമെന്നും അതിനാവശ്യമായ റിപ്പോർട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകുമെന്നും കളക്ടർ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. 3-ാംഘട്ട ലോക്സഭാ തെരഞ്ഞെടുപ്പിന് സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനുള്ള സമയപരിധി നാളെ അവസാനിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുന്നു. പരസ്യപ്രചാരണം ബുധനാഴ്ച വരെ. കേരളത്തിൽ 81% മുതിർന്ന പൌരന്മാരും ഭിന്നശേഷിക്കാരും വീട്ടിൽ വോട്ട് രേഖപ്പെടുത്തിയതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. സംസ്ഥാനത്ത് പക്ഷിപ്പനി നേരിടുന്നതിൽ ജാഗ്രതയോടെയുള്ള നടപടികൾ തുടരുമെന്ന് മന്ത്രി ജയ് ചിഞ്ചുറാണി. ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ പൈങ്കുനി ഉത്സവത്തിന് ഇന്ന് 6:00 കൊടിയിറക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് 223 റൺസ് വിജയലക്ഷ്യം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.